Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടി കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. കേരള അസീസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചനെ കുറിച്ചുള്ള പരിപാടിയുടെ രണ്ടാം ഭാഗം. വൈദികരും സന്യസ്തരും മാത്രമല്ല, മാമോദിസ സ്വീകരിച്ച എല്ലാ കത്തോലിക്കരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന സഭാപ്രബോധനത്തിന്റെ നേർസാക്ഷ്യമാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ ജീവിതം.
ഇനി എന്റെ ജീവനിൽ ഒരു കൊച്ചു നാളമായി തെളിയുമാണയാ വിളക്കേ നീ. ഇനി എന്റെ പാതയിൽ ഒരു നല്ലിടയനായി നടത്തൂ കരുണാമയനേ. ഇനി എന്റെ ജീവനിൽ ഒരു കൊച്ചു നാളമായി തെളിയുമാണയാ വിളക്കേ നീ.
എടത്വ പുത്തൻപറമ്പിൽ പീലിപ്പോസിന്റെയും ചമ്പക്കുളം കല്ലൂർക്കാട് കറുകയിൽ ത്രേസ്യാമ്മയുടെയും മകനായി 1836 June 8 ജനിച്ച തൊമ്മച്ചന് 2.5 അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു. പിന്നീട് അമ്മയുടെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നത്. ആത്മീയതയുടെയും പുണ്യജീവിതത്തിന്റെയും ആദ്യ പാഠങ്ങൾ സ്വന്തം അമ്മയിൽ നിന്ന് അദ്ദേഹം സ്വായത്തമാക്കി. ക്രമേണ വൈദികാന്തസ സ്വീകരിക്കുവാനായി ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വ്യത്യസ്തമായിരുന്നു. 20 അങ്ങനെ അദ്ദേഹം വിവാഹിതനായി. തൊമ്മച്ചൻ ചെറുപ്പം മുതൽ കാത്തുസൂക്ഷിച്ചിരുന്ന ആത്മീയതയും വിശ്വാസതീക്ഷ്ണതയും കൂടുതൽ പ്രത്യക്ഷവും വ്യത്യസ്തവുമായ രൂപം സ്വീകരിച്ചത് 28 സമാന ചിന്താഗതിക്കാരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു ആത്മീയ സംഘത്തിന് അദ്ദേഹം രൂപം നൽകി. അന്നത്തെ കേരള സാഹചര്യത്തിന് തികച്ചു മന്യമായിരുന്ന ആ താപസ സംഘത്തെ കയറുകെട്ടിയവരുടെ സംഘമെന്നാണ് പരിഹാസത്തോടെ ആളുകൾ വിളിച്ചിരുന്നത്. അക്കാലത്താണ് താൻ സ്വപ്നം കാണുന്ന വിശുദ്ധിയുടെ ജീവിതപാത തനിക്കു മുൻപേ പ്രാവർത്തികമാക്കിയ ഒരു വിശുദ്ധനെക്കുറിച്ച് തൊമ്മച്ചൻ അറിയുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ പാത പൂർണമായും പിൻചെല്ലാൻ സന്നദ്ധനായ തൊമ്മച്ചൻ 1896 December 6 വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ദിനത്തിൽ കുറുമ്പനാടം പള്ളിയിൽ വെച്ച് പാലാക്കുന്നേൽ മത്തായി മറിയ മച്ചനിൽ നിന്ന് നീണ്ട സഭാവസ്ത്രവും ചരടും ഏറ്റുവാങ്ങി. അങ്ങനെ തൊമ്മച്ചൻ ഫ്രാൻസിസ്കൻ 3 അംഗമാവുകയും കേരളത്തിൽ ഫ്രാൻസിസ്കൻ 3 തുടക്കക്കാരനാവുകയും ചെയ്തു. ഫ്രാൻസിസ്കൻ ആത്മീയതയുടെ സന്ദേശവുമായി അന്നത്തെ വരാപ്പുഴ വികാരിയാത്തിലുടനീളം സഞ്ചരിച്ച തൊമ്മച്ചൻ അനേകരെ ആ ജീവിതശൈലിയിലേക്ക് ആകർഷിച്ചു. ജീവിതബന്ധിയായ വിശ്വാസ സാക്ഷ്യമായിരുന്നു തൊമ്മച്ചന്റേത്. കേരളത്തിലെ സുപ്രധാനങ്ങളായ 2 സന്യസ്ത സമൂഹങ്ങളുടെ രൂപീകരണത്തിലും പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ നിർണായകമായ പങ്കുവഹിച്ചു.
മൂന്നാം സഭയുടെ പ്രവർത്തനം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പ്രത്യേകമായിട്ട് 39 പള്ളികളിലൂടെ നടന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിലെ 2 വലിയ സന്യാസ സഭകളുടെ ആരംഭത്തിൽ തുമ്മച്ചൻ വഹിച്ച പങ്ക്. ഒന്നാമതായിട്ട് ക്ലാരസഭ, അത് ഫ്രാൻസിസ്കൻ 3 പെടുന്ന ഒന്നാണ്. ഈ ക്ലാരസഭ കേരളത്തിന് തുടങ്ങുവാൻ നിമിത്ത പുത്തൻപറമ്പിൽ തുമ്മച്ചനായിരുന്നു. കാരണം പാലായിലെ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ 3 ശാഖ ആരംഭിക്കുകയും അതിൽ കടന്നു വന്ന സ്ത്രീകളായ ആ വ്യക്തികളെ ക്ലാരപുണ്യവിധിയെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഇടയാവുകയും അപ്പോൾ തങ്ങൾക്കും ക്ലാരപുണ്യവിധിയെപ്പോലെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതാണ് അങ്ങനെ ഒരു ചെറിയ സമൂഹം രൂപപ്പെട്ടതാണ് പിന്നീട് കാനോനിക്കലായിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ട് യഥാർത്ഥത്തിലുള്ള ക്ലാരമഠമായിട്ട് ഇതിനെ. അപ്പോൾ തുടക്കത്തിലെ ക്ലാരസ് സഭയ്ക്കുള്ള ചൈതന്യത്തിനുള്ള വിത്ത് പാകാൻ കാരണക്കാരൻ പുത്തമ്പറമ്പിൽ തുമ്മച്ചനാണ്. അവരുടെ ആദ്യകാല ഫോർമേഷനും ഫ്രാൻസിസ്കൻ ഫോർമേഷനും നൽകിയത് പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ തന്നെയാണ്. അതൊരു വലിയ കാര്യമാണ്. അതിൽ നിന്നാണ് നമുക്ക് കേരളത്തിലെ ആദ്യത്തെ പുണ്യവിദ്യ തന്നെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ദീപികാരുണ്യ സഭയുടെ തുടക്കത്തിലെ കുരിയാളശ്ശേരി പിതാവ് അന്ന് പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ്റെ വികാരിച്ചനായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ രണ്ട് പുണ്യാത്മാക്കൾക്കുണ്ടാകാവുന്ന അടുപ്പമുണ്ടായിരുന്നു. പല ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. അന്ന് ദീപികാരുണ്യ സഭയിലേക്ക് വന്ന ആദ്യത്തെ അർത്ഥിനികളായ വ്യക്തികൾക്ക് താമസിക്കുവാൻ ഇടമില്ലെന്ന് പറഞ്ഞ് അവസരത്തിൽ പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ തൻ്റെ വീട് ഒഴിഞ്ഞു കൊടുക്കുവാനായിട്ട് തയ്യാറായി. എൻ്റെ വീട്ടിലവർ താമസിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ത്യാഗം സഹിച്ചുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട് നൽകേണ്ട, കാര്യത്വത്ത് നൽകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടക്കത്തിൽ 3 മാസത്തോളം പുത്തമ്പറമ്പിൽ തുമ്മച്ചൻ്റെ കാര്യത്വത്തിലാണ് താമസിച്ചത്. അപ്പോൾ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട സന്യാസ സഭകളുടെ തുടക്കത്തിൽ സഹായിക്കുവാനായിട്ട് ഈ വ്യക്തിയുടെ ജീവിതം നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് അനുസ്മരിക്കേണ്ടതാണ്.
ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചൻ്റെ ജീവിതത്തിലും സാക്ഷാത്കരിക്കപ്പെട്ടു.
വിശുദ്ധരായ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാവും. അത് വിശുദ്ധിയുടെ ഒരു വലിയ ഘടകമാണ്. പ്രതിസന്ധിയില്ലാതെ ആരും വിശുദ്ധരാവത്തില്ല. ഇന്നുവരെ സഭയുടെ ചരിത്രം എടുത്തു നോക്കിയ എല്ലാ വിശുദ്ധന്മാരും പ്രതിസന്ധിയിലൂടെ കടന്നിട്ടാണ് അവർ വിശുദ്ധിയിലേക്ക്. അതായത് സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ വിശുദ്ധരായ എല്ലാ വ്യക്തികളുടെ ജീവിതവും അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ ശുദ്ധീകരിക്കപ്പെടണം. തീർച്ചയായിട്ടും തുമ്മച്ചൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എളുപ്പമായിട്ട് നടന്നൊരു കാര്യമല്ല. തുമ്മച്ചൻ ഈ ആത്മീയ ജീവിതം നയിക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒന്നും അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കുടുംബത്തിൽ നിന്നും ചിലപ്പം ചില രീതിയിൽ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ചിലപ്പം ചില അവസരങ്ങളിലൊക്കെ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഭാര്യയ്ക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലായിരുന്നു ദളിതരുമായിട്ടുള്ള ഇടപെടൽ. അതുപോലെ തന്നെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ കയറുകുട്ടികളുടെ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കുമ്പോഴത്തേക്കും എതിർത്ത മറ്റ് അംഗങ്ങളുണ്ടായിരുന്നു, മറ്റ് സഭാംഗങ്ങളുണ്ടായിരുന്നു. അതായത് കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസികളുണ്ടായിരുന്നു. ഇനി സഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, സഭയുടെ ഭാഗത്തുനിന്നും ചില സമയത്ത് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് തുമ്മച്ചൻ്റെ ജീവിതത്തെക്കുറിച്ച് തെറ്റായ ചില ഇൻഫർമേഷൻ അന്നത്തെ പിതാവിന് അയച്ചു കൊടുക്കുകയും തുമ്മച്ചൻ എങ്ങനെയാണ് തെറ്റായിട്ടുള്ളതാണ് മറ്റുള്ളവരുടെ മേലെ എനിക്ക് പാപമോചിക്കാനുള്ള അധികാരമുണ്ട് അല്ലെ അവരെ പബ്ലിക്കായിട്ട് ശിക്ഷിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില ആരോപണങ്ങൾ തുമ്മച്ചൻ്റെ മേലെ ആരോപിക്കപ്പെടുകയും ആ ആരോപണങ്ങൾ അന്നത്തെ പിതാവിൻ്റെ രീതിയിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ അന്വേഷണ കമ്മീഷന് വെക്കുകയും ഏതാനും നാളത്തേക്ക് തുമ്മച്ചനെ പള്ളി മുടക്കുന്നു പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് പറയുന്ന പള്ളി മുടക്കുന്ന പറയുന്ന പള്ളി മുടക്കുന്നു പറഞ്ഞ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരികയൊക്കെ ചെയ്തു. തുമ്മച്ചൻ ഞാൻ കാണുന്നത് വളരെ ഒരു പ്രത്യേകത വിശുദ്ധിയുടെ ഒരു വലിയ അടയാളമായിട്ട് കാണുന്നത് ഈ അവസരത്തിൽ തുമ്മച്ചൻ അതിനോട് പൂർണ്ണമായി വിധേയപ്പെട്ട് കടന്നുപോയെന്നുള്ളതാണ്. അതാണ് വിശുദ്ധിയുടെ ഒരു വലിയ അടയാളം. നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ വളരെ പ്രശസ്തനായ വളരെയധികം അംഗീകരിക്കുന്ന അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് പാദ്രി പിയോ. പാദ്രി പിയോയുടെ ജീവിതത്തിൽ 2-3 പ്രാവശ്യത്തോളം കുമ്പസാരം മുടക്കുവാനായിട്ടുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധരായ വ്യക്തികളുടെ വിശുദ്ധിയെ തെളിയിക്കുവാനായിട്ട് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകും. അത് തുമ്മച്ചൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ആ അവസരത്തിൽ അതിനെ എതിർക്കുകയല്ല, അതിനെ അനുസരിക്കുകയാണ്. അത് വിശുദ്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ്. അധികാരികളെ അംഗീകരിക്കുക, അനുസരിക്കുക. ഒരുപക്ഷെ അധികാരികളുടെ ഭാഗത്ത് തെറ്റായ തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേങ്കിൽ സഭയോട് വിധേയപ്പെട്ട് നിൽക്കുക എന്നുള്ളതും അനുസരിക്കുക. അത് സാൻ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഫ്രാൻസിസ് കാണിച്ചിട്ടുള്ളതാണ്. അതേ ചൈതന്യം തുമ്മച്ചൻ്റെ ജീവിതത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുസരിച്ച് മുന്നോട്ട് പോയത്, അങ്ങനെ അനുസരിച്ച് എതിർക്കാതിരുന്ന് മുന്നോട്ട് പോയപ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും പള്ളിമുടക്ക് മാറ്റുകയും ചെയ്തു. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടാകും. അത് തുമ്മച്ചൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയെ ദൈവിക ചൈതന്യത്തിൽ കടന്നു പോവുകയും ചെയ്തു.
പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തിന്റെ ആധ്യാത്മിക സാമൂഹ്യ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പുത്തൻപറമ്പിൽ തുമ്മച്ചൻ 1908 നവംബർ 1-ാം തീയതി തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. എടത്വ സെന്റ് ജോർജ് പള്ളിയിലെ സെമിത്തേരിയിൽ ഇന്നും അനേകർക്ക് ആശ്വാസമായി തൊമ്മച്ചന്റെ കബറിടം നിലകൊള്ളുന്നു. ഒരു നൂറ്റാണ്ടു മുൻപ് മൺമറഞ്ഞ ഈ പുണ്യപുരുഷന്റെ നാമകരണ നടപടികൾ ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം 2012 ജൂൺ 28 ഉദ്ഘാടനം ചെയ്തു.
നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ സുപ്ലസ് ലിബിലൂസ് എന്ന് പറയുന്ന റിപ്പോർട്ട് പിതാവിന് സമർപ്പിച്ചിരുന്നു. അത് പിതാവ് അംഗീകരിക്കുകയും അതിന് പ്രകാരം പിതാവിൻ്റെ അപേക്ഷ സിനഡിൽ വെക്കുകയും സിനഡ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവദാസൻ എന്ന പദവിയിലേക്ക് വന്നിരിക്കുന്നത്. ദൈവദാസൻ എന്ന പദവി വിശുദ്ധ ജീവിതം നയിച്ച ഏതൊരു വ്യക്തിയെ നമുക്ക് ദൈവദാസൻ എന്ന് വിളിക്കാം. അതിന് കാനോനിക്കലായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക വണങ്ങാനൊന്നും പ്രത്യേക വണക്കത്തിനുള്ളതൊന്നും സാധ്യതയായിട്ടില്ല. ഇനി അടുത്തതായിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ ട്രൈബ്യൂണലിൽ ഇപ്പോൾ സാധ്യതയുള്ള, അതായത് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള സാക്ഷികൾ ആരുമില്ല. കേട്ടവരിൽ നിന്നോ കേട്ടവർ വ്യക്തികളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാക്ഷികളെ, അവർക്കെന്തൊക്കെയാണ് പറയാനുള്ള, ആ സാക്ഷികളെ നമ്മൾ വിസ്തരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ചെറിയ അത്ഭുതങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന കുറച്ച് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. മുത്തുമർമ്മി തോമസിൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരാളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരേണ്ട രീതിയിലുള്ള വലിയ അത്ഭുതങ്ങൾക്കൊന്നും ഇതുവരെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല. അത്ര സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ പല ചെറിയ അത്ഭുതങ്ങളും നടന്നതായിട്ടുള്ള ഇതുണ്ട്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു കോഴ്സ് തുടങ്ങി വെക്കാഞ്ഞതുകൊണ്ട് ആൾക്കാർക്ക് അത്ര വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ ഒത്തിരി പേര് വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ ചെറിയ ചെറിയ രീതിയിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് ഒരച്ഛൻ്റെ ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ്. എസ് ടി എക്കാരൻ അച്ഛൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് കാര്യം. ആൻറ്റി പുത്തുമ്പറമ്പിൽ തുമ്മച്ചൻ്റെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ചെന്നും അതിനുശേഷം രണ്ടാമത് എക്സാമിനായിട്ട് ചെയ്യുന്ന കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പുത്തുമ്പറമ്പിൽ തുമ്മച്ചിലൂടെയാണ്, മധ്യസ്ഥ വഴിയാണ് ലഭിച്ചതെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തികളെ വിളിച്ച് അവരുടെ കാര്യം അവരെ വിസ്തരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഹിസ്റ്റോറിക്കൽ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. അവരുടെ പഠനം അവരെയും ഈ ട്രൈബ്യൂണൽ വിസ്തരിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് അടുത്ത് നടക്കുന്ന നടപടികൾ. ആ വിസ്താരത്തിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും പ്രത്യേകമായിട്ട് വത്തിക്കാന് സമർപ്പിക്കാൻ, പിന്നെ വത്തിക്കാൻ അതിൽ പഠിക്കുകയും ഈ വ്യക്തി തീരോചിതമായിട്ട് ദൈവിക പുണ്യങ്ങൾ അഭ്യസിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും ഉണ്ടെങ്കിൽ അതിന് പ്രകാരം ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യും. ധന്യൻ എന്ന പദവിയിലേക്ക് വന്നതിന് ശേഷം അടുത്തതായിട്ടുള്ളത് പിന്നെ വാഴ്ത്തപ്പെട്ടവനെന്നാവുക എന്നുള്ളതാണ്. വാഴ്ത്തപ്പെട്ടവനാകണമെങ്കിൽ ഒരു വലിയ അത്ഭുതം നടന്നിരിക്കണം. അതായത് സാധാരണ രീതിയിൽ മെഡിക്കലി സാധ്യമല്ലാത്ത ഒരു കാര്യം സാധ്യമായി എന്നുള്ളത് വരുമ്പോഴാണ്, ഇയാളുടെ മാധ്യസ്ഥത വഴി സാധിച്ചു എന്ന് വരുമ്പോഴാണ് അതിനൊരു മിറക്കളായിട്ട് അതൊക്കെ അംഗീകരിക്കുക. അപ്പം അതൊക്കെ അതിന് വീണ്ടും അടുത്ത ട്രൈബ്യൂണൽ അതിനുണ്ടാകണം. അതിനുശേഷം അത് വാഴ്ത്തപ്പെട്ടവനായി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത വലിയ ഒരു അത്ഭുതമുണ്ടായി കഴിയുമ്പോൾ വിശുദ്ധിയിലേക്കും ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന് രണ്ട് അത്ഭുതങ്ങൾക്കും പ്രത്യേകമായ ട്രൈബ്യൂണൽ ഉണ്ടാകും, വിസ്താരമുണ്ടാകും. അതൊക്കെ വത്തിക്കാനും സമർപ്പിച്ച് അംഗീകരിക്കുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് പോകുന്നത്.
ജീവിതക്കാരായ അൽമായർക്കും ജീവിതവിശുദ്ധിയും ആത്മീയതയുടെ പൂർണ്ണതയും പ്രാപ്യമാണെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ നാമകരണ നടപടി എത്രയും വേഗം പൂർത്തിയായി. സാർവത്രിക സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ ജീവിതത്തെയും നാമകരണ നടപടികളെയും കുറിച്ച് നമ്മോട് പങ്കുവച്ചത് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ്റെ നാമകരണ നടപടികളുടെ പോസ്റ്റുലേറ്റർ ഫാദർ സിബിച്ചൻ പുതിയിടം കപ്പൂച്ചനാണ്. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടി ഇതോടെ സമാപിക്കുന്നു.